ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ரூபத்தினும் நாமத்தினும் ரூபம் எந்தானோ ஒன்று பரிச்சின்னமாயிருக்கும், அல்பமாயிருக்கும். மற்றொன்று பிரகத்தாயிருக்கும். அதுபோல ஒன்று பிரம்மமாயிருக்கும், பிரகத்தாயது பிரம்மம். மற்றொன்று வந்து ஜீவனாயிருக்கும், பரிச்சின்னமாயிருக்கும், சரீர பரிமிதியும் மற்றும். அங்கே ஏகத்துவத்தை போதிப்பிக்கான் வேண்டிட்டான். இவட ஏகத்துவத்தின நிஷேதிக்கத்தக்கதாய் சத்தியமாய் கேவலம் கற்பனைகள் மாத்தமே உண்டு. ஆ கற்பனைகளுக்கு ஒரிக்கலும் சத்தியத்தை நிஷேதிக்கன் சாத்தியமல்ல. அதுகொண்டு ஜீவாத்ம பரமாத்ம ஏகத்துவம் அது ஈ திஷ்டாந்தத்திலூட சிந்திச்சாலும் சரி, அது நிஷேதிக்க சாத்தியமில்ல. அது நிஷேதிக்கணுமெங்கில் அக்னியும் அக்னி கணவும் தம்மி ஏதெங்கிலும் தரத்தில் ஒரு பேதத்தை கொண்டு வரணும். அதுங்கன சாதிக்கும். அக்னியில் நின்று அக்னி அல்லாத்த ஒரு அக்னி குணம் உண்டாகும். அது உண்டாகாத்தடத்தோளம் காரணம் அக்னியுட விஸ்புலிங்கத்தை அக்னியெல்லாம் எங்கே பரையன் கழியும் பரையன் கழியத்தில்ல. என்னாலும் கற்பிக்கிறதோ அதுக்கு வெறும் கற்பனைகள் மாத்திரம் சத்தியமுண்டு. இவிட பரையிறது உபாதிகள் கொண்டு பேதத்தை கற்பிக்கணும். எந்த உபாதியோட நாமும் ரூபம் அல்லாது மட்டெந்த அவட உபாதிகளும் இப்படியோ நாமரூபங்களாகும். உபாதிகளை கொண்டு கற்பிக்கின்ற பேதம் இல்லாத பரமார்த்தத்தில் ஜீவாத்ம பரமாத்மாக்களில் பேதமில்ல. அது சதா அபரோட்சமாய் தான் ஸ்திரீகின்றது. அதிந்த அபரோட்சதையை கெடுக்கிறதுன ரெண்டாமதொன்னும் இல்ல, சத்தியமாயிட்டொன்னும் நிலநிற்கல. நாமரூபங்க அதனோடு சேர்ந்து வரும் பாவனகள், ஆ பாவனகள் சிருஷ்டிக்கிண்டெகில் அது சத்தியமல்ல. அதுகொண்டான அது மித்யாபிரமம் என்பது. அதான் அபிரமம் ஞானம் கொண்டு நசிக்கும், நசிக்கிறதானோ என்று மட்டும் பயணம். அப்போ அத்வைதத்தில் முக்கியமாய சித்தாந்தம் ஜீவாத்ம பரமாத்ம ஏகத்துவம் அதினான் இவட வெளிப்படுத்தினது. அதனை ஆசிரிச்சிட்டு பாக்கியுள்ள தத்துவங்களெல்லாம் நிலநிற்கிறது. நம்ம பரையண்டோ பிரம்ம சத் ஜெகன் மித்ய, இது அதனை ஆசிரிச்சு நிற்கிறதா, அது முக்கியம்ல. அத்வைதத்தில் முக்கியமாய ஒரு தத்துவம் அல்ல. எந்தகொண்டு அக்னியும் அக்னி கணவும் அக்னி தன்னே என்று பரையம்போ அவட நம்ம கல்பிச்ச பேதத்தை நிஷேதிக்கணும். அக்னி வேறே, அக்னி கணம் வேறே. பிரத்யேகமாய் கல்பிச்ச ஆ ரூபத்தையும் நாமத்தையும் நிஷேதிக்கணும். அக்னிமே உள்ளும் ஆ நிஷேதத்தினான நம்ம மித்யான்னு பரையணும். அதுகொண்டு பரையிறது எந்தான பிரம்ம சத்தியம் ஜெகன் மித்யா என்று பரையணும். அது பரையணும் எந்த வேணும், ஆ ஜீவாத்ம பரமாத்ம ஏகத்துவத்தை ஆதியம் கிரகிக்கணும். ஜீவாத்ம பரமாத்ம ஏகத்துவம் பரையும் நம்ம நிஷேதிக்கா நமக்கு அது அங்கீகரிக்கா புத்திமுட்டு வரது எந்தானோ. பரமாத்மாவும் பரையம்போ ஆ பரமாத்மாவினை நம்ம ஒரு வக்தி பாவத்தை கற்பிக்கணும். ஆ பரமாத்மாவின பல சவிசேஷதையும் கற்பிக்கணும். அது சர்வஜத்துவம், சர்வசக்தித்துவம் தொடங்கிய பலதரத்துள்ள சவிசேஷதையும் கற்பிக்கணும். அப்போ ஜீவாத்ம பரமாத்ம ஏகத்துவத்தை நமக்கு அங்கீகரிக்கா முடியும், அத்வைதத்தை அங்கீகரிக்கா முடியும். ஒன்றான சர்வஜனும் சர்வசக்தனும் கருணாமயனுமாயிருக்கிற ஈஸ்வரனானோ ஈ பரிச்சின்னாயிருக்கிற ஆத்மஜனாயிருக்கிற ஞான் இது எங்கே அங்கீகரிக்கா பற்றும், அதெங்கே சம்பவிக்கும். பிரகத்தாயிருக்கிற அக்னி அதெங்கே அக்னி கணமாகும், அது சோதிக்கும் அங்கீகரிக்கா முடியும். இப்போ ஈ ஒரு விடாதல்ல இவட பரமாத்மாவும் பரையம்போ பரையின்றது ஆ சங்கல்பன சங்கல்பமில்ல. தன்னில் நின்று வன்னியனாயிருக்கிற சர்வஜனும் சர்வசக்தனும் ஆயிட்டுள்ள ஒன்றல்ல, ஒரே ஒரு தத்துவம், அது சர்வவியாபகனாயிருக்கிறது. அதனோட பிரதானமாய் பிரதமமாய் கிரகிக்க வேண்டும். ഒരേ ഒരു തത്വം, അത് സർവവ്യാപകമായിരിക്കുന്നു. ഒരേ ഒരു അഗ്നി, അത് ബൃഹത്തായിരിക്കുന്നു. അത് ഓരോ ജീവഭാവത്തിൽ അത് അനുസ്മരിക്കുന്നു. ഓരോ ചരത്തിനും അചരത്തിനും ജഡത്തിനും ചൈതന്യത്തിനും അത് അനുസ്മരിക്കുന്നു. ഓരോ ശരീരത്തിനും അത് അനുസ്മരിക്കുന്നു. അതിന്റെ സർവാത്മഭാവം, അതിനാണ് ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്നത്. അതിന്റെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് തത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് പരമാത്മനും സർവശക്തനുമായി ജീവനിൽ നിന്ന് അന്യനായിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് തത്വമസിയുടെ വാക്യാർത്ഥ വിചാരം ചെയ്യുമ്പോൾ അവിടെ എന്താണ് ജഹല്ലക്ഷണം, അജഹല്ലക്ഷണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ജീവന്റെ ആത്മജ്ഞത്വം എല്ലാം നിഷേധിക്കുന്നു, ഈശ്വരന്റെ സർവജ്ഞത്വം നിഷേധിക്കുന്നു. എന്നിട്ട് പറയുന്നു രണ്ടും ഏകമായിരിക്കുന്ന തത്വം എന്തോ അത് ഗ്രഹിക്കുക. അത് ഒരു ശാസ്ത്രീയമായ രീതിയാണ്, നമുക്കത് വളരെ വളച്ചു കിട്ടിയത് പോലെ തോന്നും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ താല്പര്യം തന്നെ എല്ലായിടത്തും പറയുന്നതിന്റെ താല്പര്യം ഒന്ന് തന്നെ. അപ്പോ അന്യനായിരിക്കുന്ന ഒരു ജീവനെ ഒരു ഈശ്വരന്റെ ജീവനോട് താതാത്മ്യപ്പെടുത്തുകയല്ല ചെയ്തു. സർവവ്യാപിയായിരിക്കുന്ന തത്വം ഏകമാണെന്നാണ് പറയുന്നത്. അതാണ് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്നത്. ഇവിടെ സർവവ്യാപിയായിരിക്കുന്ന ഒരേ ആ തത്വത്തിൽ തന്നെയാണ് അല്പജ്ഞതയും സർവജ്ഞതയും നിലനിൽക്കുന്നത്. ആ തത്വത്തിൽ തന്നെയാണ് അശക്തിയും സർവശക്തിത്വവും നിലനിൽക്കുന്നത്. അതിൽ തന്നെയാണ് പരിച്ഛിന്നതയും അപരിച്ഛിന്നതയും നിലനിൽക്കുന്നത്. അതാണ് അനന്തമായും അന്തവത്തായും ഇരിക്കുന്നത് എന്നിങ്ങനെ അതിൽ തന്നെ വിപരീത ധർമ്മങ്ങളെയെല്ലാം ഒന്നിൽ സമന്വയിപ്പിക്കുകയായിട്ട് നിഷേധിക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ടായിരിക്കുന്ന ഒന്നിനെ യോജിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ജീവാത്മ പരമാത്മ ഏകത്വത്തെ അംഗീകരിക്കാൻ മടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, രണ്ടായിരിക്കുന്ന ഒന്നിനെ യോജിപ്പിക്കുകയല്ല, ഏകമായ തത്വം, ആ ഏകമായ തത്വത്തിന്റെ സർവാത്മകതയെ വെളിപ്പെടുത്തുന്നു, സർവവ്യാപിത്വത്തെ സമർത്ഥിക്കുന്നു. ആ ഏകമായ തത്വത്തിന്റെ നിരപേക്ഷത അതിത്തരം ചിരിക്കുന്നതല്ല, അതിനെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ ശ്രോതാവ് ആ തത്വത്തോട് അനന്യത സംഭവിക്കുന്നു, ആ തത്വത്തിന്റെ അപരോക്ഷത അത് ആ ശ്രോതാവിന് വെളിപ്പെടുന്നു. അത്തരത്തിലാണ് ജീവാത്മ പരമാത്മേകത്വത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. അതിന് യുക്തിഭംഗമോ അല്ലെങ്കിൽ ശാസ്ത്ര വൈഗുണ്യമോ ഒന്നും സംഭവിക്കുന്നു. ശാസ്ത്രം പൂർണ്ണമായും അതിനെ പ്രമാണമായി തന്നെ ഇരിക്കുന്നു, ശ്രുതി അതിന് പ്രമാണമായി തന്നെ ഇരിക്കുന്നു. അതാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ അഗ്നിയിലും അഗ്നിഗണത്തിലും ഭേദത്തെ സമർത്ഥിക്കാമെങ്കിൽ ജീവാത്മ പരമാത്മ ഭേദത്തെ സമർത്ഥിക്കാം. അത് സാധിക്കുന്നില്ല. മറിച്ച് ഭേദം അനുഭവമാണ്, അത് കേവലം കൽപ്പനയുമാണ്, അത് ജന്യമാണ്, അത് അജ്ഞാനകാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അനേകശത പ്രഭവന്തി നിർഗച്ഛന്തി സ്വരൂപാഹ അഗ്നി സലക്ഷണ തഥാ ഉത്തരക്ഷണാദക്ഷര. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ അക്ഷരത്തിൽ നിന്നും വിവിധ നാനാ ദേഹ ഉപാധം അനുവിധീയമാനത്വ വിവിധ സൗമ്യ ഭാവാഹ ജീവാഹ, അതിൽ നിന്നും വിവിധ ഭാവങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവന്മാർ നാനാതരത്തിലുള്ള ഭാവങ്ങൾ അതിൽ നിന്നും ഉണ്ടാകുന്നു. ആ ഏകത്തിൽ നിന്നും നാനാതരത്തിലുള്ള വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നതുപോലെ ആ ഏകമായ തത്വത്തിൽ നിന്നും നാനാതരത്തിലുള്ള ജീവഭാവങ്ങൾ ഉണ്ടാകുന്നു. ജഡവും ചൈതന്യവും, ജഡഭാവങ്ങളും ചൈതന്യഭാവങ്ങളും, ചരവും അചരവും ഉണ്ടാകുന്നു. ആ ഒന്നിൽ നിന്നുണ്ടായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെ, രണ്ടില്ല. ആകാശാദി ആകാശാദിവ ഘടാദി പരിച്ഛിന്ന സുഷിരഭേദാഹ, ഒരേ ഒരു ആകാശത്തിൽ പലതും പ്രത്യക്ഷമാകുന്നു, പ്രകടമാകുന്നു, വീടുണ്ടാകുന്നു. അപ്പോൾ അവിടെ വിധം വന്നു വീടിനകം, അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. പാത്രം വന്നു, പലതരത്തിലുള്ള പാത്രങ്ങൾ വന്നു, അതിനകത്തെല്ലാം ഇടം സുഷിരം വന്നു, അത് മറ്റൊരു ആകാശമായി. ഇതൊന്നും ആകാശത്തിൽ വാസ്തവത്തിലുള്ള ഭേദത്തെ സൃഷ്ടിക്കുന്നില്ല. ആ ഏകത്വത്തെ ഗ്രഹിക്കുന്നതാണ് എളുപ്പം, ഭേദത്തെ ഗ്രഹിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവാത്മ പരമാത്മ ഭേദത്തെ ഗ്രഹിക്കുക അത് പ്രയാസമാണ്. കാരണം അതമാകുന്നതിനുള്ള ഒരു വഴിയുമില്ല, ഒരു യുക്തിയുമില്ല. ഈ ആകാശത്തിൽ ഇങ്ങനെ പല വസ്തുക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് അതിനെ ആശ്രയിച്ച് പല ആകാശങ്ങൾ ഉണ്ടാകുന്നതെന്ന് ധരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ആകാശം വ്യാപകവും സൂക്ഷ്മവും ഏകവുമായതുകൊണ്ടാണ് അത് ഗ്രഹിക്കാൻ പ്രയാസം വരുന്നത്. ഒരാകാശത്തിൽ വസ്തുക്കൾ പ്രകടമാകുമ്പോൾ ആ വസ്തുക്കളാകുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആകാശം പലതാകുന്നു എന്ന് നമുക്കൊരിക്കലും ബോധ്യപ്പെടാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ആകാശം ഏകമായും സൂക്ഷ്മമായും വ്യാപകമായിരിക്കുന്നുണ്ടാണ്. അത് നമുക്ക് ബോധ്യം വന്ന കാര്യമാണ്. നിർവികാരിയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ പല ആകാശത്തെ എങ്ങനെ ഭേദത്തെ സ്വീകരിക്കാൻ പറ്റും? ഇതാണ് പരമാർത്ഥമെങ്കിൽ ഈ ആകാശത്തെക്കാൾ സൂക്ഷ്മവും ആകാശത്തെക്കാൾ വ്യാപകവുമായിരിക്കുന്ന ഈശ്വരതത്വം, ആത്മതത്വം, അതിൽ ഈ പ്രപഞ്ചമാകുന്ന നാനാഭാവങ്ങൾ, നാനാജീവഭേദങ്ങൾ പ്രകടമാകുന്നുണ്ട്. ഇതെങ്ങനെ പലതാകും? നമ്മുടെ ബുദ്ധികൊണ്ട് ഗ്രഹിക്കത്തക്ക ആ ആകാശത്തിൽ ഇതിനൊന്നും ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആകാശത്തിനും ആകാശമായിരിക്കുന്ന പരമാത്മാവിൽ ഇതെങ്ങനെ ഭേദം ഉണ്ടാക്കും? ഭേദം എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്? ഈ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് വന്നു, ഈ മഹാകാശത്തിൽ നിന്ന് വന്നാണ്. ഈ ആകാശത്തിൽ പ്രകടമാകുന്ന, ഭൂതാകാശത്തിൽ പ്രകടമാകുന്ന ഒന്നിനും ആകാശത്തിൽ ഒരു ഭേദത്തെയും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഈ ഭേദങ്ങളെല്ലാം ഇവിടെ നിൽക്കുമ്പോഴും ഈ ഭൂതാകാശം, നമ്മുടെ കൺമുമ്പിലുള്ള ഈ ആകാശം അസംഗം നിൽക്കുന്നു. ഒരു ഭേദത്തെയും അംഗീകരിക്കാതെ, ഒരു ഭേദത്തെയും സ്വീകരിക്കാതെ ഏകമായി തന്നെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന മഹാകാശം, ചിതാകാശം, ആ ചിതാകാശത്തിൽ ഈ പ്രകടഭാവങ്ങൾക്ക് എങ്ങനെ ഭേദത്തെ സൃഷ്ടിക്കാൻ പറ്റും? ഈ പ്രകടമായ ഗുണങ്ങൾക്ക് എങ്ങനെ ഭേദത്തെ സൃഷ്ടിക്കാൻ പറ്റും? എങ്ങനെ അജ്ഞത്വം, അല്പജ്ഞ, അശക്തി, നേരെ വിപരീതമായി സർവജ്ഞത്വം, സർവശക്തിത്വം, ഇത്തരം ഗുണങ്ങൾക്ക് എങ്ങനെ ഭേദത്തെ സൃഷ്ടിക്കാൻ പറ്റും? ഈ ഗുണങ്ങളൊന്നും ആകാശത്തിൽ പരമാർത്ഥ ഭേദത്തെ സൃഷ്ടിക്കുന്നുണ്ട്, ചിതാകാശത്തിൽ. ഇത് ബോധ്യപ്പെടുന്നതിന് വളരെ ലഘുവായ യുക്തി മതി. അനായാസമായി ഗ്രഹിക്കത്തക്കതാണ്. അവനിവിടെ എങ്ങനെ ജീവാത്മ പരമാത്മ ഭേദം വരും? യുക്തി കൊണ്ട് നിങ്ങളിതിന് സമർത്ഥിക്കും. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ആ അഭേദത്തെ, ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തിയെ സഹായിക്കുന്നതാണ്. മറിച്ച് നോക്കൊരു യുക്തിയും കിട്ടത്തില്ല. വിപരീതമായി ഈ ജീവനും പരനും ഭിന്നനാണ് എന്നുള്ളതിനൊരു യുക്തി ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടത്തില്ല. തിരിച്ചുള്ള വ്യക്തികളെ ഉള്ളൂ. കാരണം അനുഭവം അങ്ങനെയാണ്. സത്യത്തെക്കുറിച്ചുള്ള അനുഭവം പരമാർത്ഥത്തെക്കുറിച്ചുള്ള അനുഭവം അതാണ്. പിന്നെ മിഥ്യയായി ഭ്രാന്തമായി ഭേദത്തെ നമുക്ക് സമർത്ഥിക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയുന്നു? ഞാനും നീയും വേറെയാണ്. ഇത് ഭ്രാന്തമായ പ്രതീതിയാണ്. ഇതിന് വേണ്ട അനുഭവം യുക്തിയൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് പരമാർത്ഥമല്ല. പരമാർത്ഥം ഭേദത്തെ സാധൂകരിക്കുന്നതിനുള്ള യുക്തിയില്ല. പരമാർത്ഥത്തിൽ ഭേദത്തെ സാധൂകരിക്കുന്നതിനുള്ള അനുഭവമില്ല. ശാസ്ത്രം അവിടെ പ്രമാണവുമില്ല. അതിനു വേണ്ടിയിട്ട്, ആ ഭേദത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു ദൃഷ്ടാന്തം, ആകാശ ദൃഷ്ടാന്തം പറഞ്ഞത്. ആകാശ ദൃഷ്ടാന്തത്തിൽ ഇത് കൂടുതൽ സ്പഷ്ടമാണ്. കാരണം ആകാശത്തിൽ അസംഗത സ്പഷ്ടമാണ്, ആകാശത്തിൽ സർവവ്യാപിത്വം സ്പഷ്ടമാണ്, ആകാശത്തിൽ നിർവികാരിത്വം അത് സ്പഷ്ടമാണ്. ഇതൊക്കെയാണ് ചിതാകാശത്തിലും ഉണ്ട് എന്ന് പറയുന്നത്. ഇതിവിടെ സ്പഷ്ടമായി കഴിഞ്ഞാൽ അവിടെ ഇത് കൂടുതൽ സ്പഷ്ടമാണ്, വ്യക്തമാണ്. എന്തുകൊണ്ട്? അത് സർവകാരണമാണ്. കാര്യമായിരിക്കുന്ന ആകാശത്തിൽ പോലും ഈ സവിശേഷതകൾ ഉണ്ടെങ്കിൽ സർവകാരണമായിരിക്കുന്ന ചിതാകാശം ഇതെല്ലാം പൂർണ്ണമാണ്, അത് പരമാർത്ഥമാണ്. അവിടെ ആർക്കെങ്ങനെ ഒരു ഭേദത്തെ നമ്മുടെ ചെയ്യാൻ കഴിയും? സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? ഇതെങ്ങനെ അപരോക്ഷമാവുന്നതാണ്? ഇത് അപരോക്ഷമായിരിക്കുന്നു. ഓരോ ജീവനും അപരോക്ഷമായിരിക്കുന്നു. ആ അപരോക്ഷത എന്തിന്റെ അപരോക്ഷത? ഏകവും ഉപവ്യാപിയുമായിരിക്കുന്ന ആ പരമാത്മാവിന്റെ അപരോക്ഷത എന്ന് മറ്റൊന്നിന്റെ അല്ല. അതുകൊണ്ടാണ് സാക്ഷാ നേരിട്ട് ഓരോരോ ജീവനും അത് സദാ അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അല്ല, ഇനി അതിനെ അപരോക്ഷമാക്കേണ്ടതൊന്നല്ല, സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന് അക്ഷികളുടെ സഹായം ആവശ്യമില്ല, ഇന്ദ്രിയങ്ങളുടെ സഹായം ആവശ്യമില്ല, സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹേ സൗമ്യ ഭാവാഹ ജീവാഹ ഘടാദി ആകാശ ഇവ ഘടാദി പരിച്ഛിന്ന സുഷഭേദ ഘടാദിപാദിഭേദം അനുഭവന്തി. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഉപാധിഭേദത്തെ, പരമാർത്ഥമല്ലാതെ അനുഭവിക്കുന്നുണ്ട്. പരമാർത്ഥം സത്യം ഭേദത്തെ നിഷേധിക്കുന്നു. ആ ഏകത്വത്തെ ആണ് ഓരോ ജീവനും അപരോക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിന് നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഒരു വസ്തുവിന്റെ ഏകദേശ ജ്ഞാനം ആ വസ്തുവിന്റെ ജ്ഞാനമായി നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഈ ജീവന്റെ അപരോക്ഷത അതിനെ പരമാത്മാവിന്റെ അപരോക്ഷതയായി സ്വീകരിക്കണം എന്നാണ്. പ്രത്യക്ഷത്തിൽ ബാഹ്യമായി ഒരു വസ്തുവിന്റെ അപൂർണത, അപൂർണമായ ജ്ഞാനത്തെ നമ്മൾ ആ വസ്തുവിന്റെ ജ്ഞാനമായി സ്വീകരിക്കും. അതുപോലെ ഈ സർവവ്യാപിയായിരിക്കുന്ന ഒരേ ഒരു ആത്മതത്വം, അതിന്റെ അപരോക്ഷത ഓരോ ജീവനിലും സ്ഫുരിക്കുന്നു, അതിനെ ആ പരമാത്മാവിന്റെ അപരോക്ഷതയായി തന്നെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഭാഗികമായ ജ്ഞാനത്തെയാണ് നമ്മൾ വസ്തുജ്ഞാനമായി സ്വീകരിക്കുന്നത് പ്രപഞ്ചാനുഭവത്തിൽ. അങ്ങനെയാണെങ്കിൽ തന്റെ ഉള്ളിൽ ഉള്ള ഈ ബോധസ്ഫുരണം അത് പരമാത്മാവിന്റെ സ്ഫുരണം തന്നെയാണ്. അത് ഭാഗികമാണല്ലോ, പരിച്ഛിന്നമാണല്ലോ. പരിച്ഛിന്നമായ ജ്ഞാനത്തെയാണ് നമ്മൾ വസ്തുജ്ഞാനമായി സ്വീകരിക്കുന്നത്. ബാഹ്യമായ വിഷയങ്ങളിൽ അങ്ങനെ സ്വീകരിക്കാമെങ്കിൽ അതേ യുക്തി അനുസരിച്ച് ഒരു ശരീരത്തിൽ ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യ സ്ഫുരണം ഇത് സർവവ്യാപിയായിരിക്കുന്ന സർവാത്മകമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ സ്ഫുരണം തന്നെ എന്ന് സ്വീകരിക്കണം. അല്ലെങ്കിൽ പറയും പ്രത്യക്ഷാനുഭവമില്ല, വസ്തു പ്രത്യക്ഷമില്ല എന്ന് പറയേണ്ടി വരും. അത് പറയാൻ കഴിയുന്നില്ലല്ലോ, അനുഭവത്തെ നിഷേധിക്കാൻ വയ്യല്ലോ. അപ്പോ ആത്മാനുഭവം ഇല്ല എന്നൊരാൾക്ക് പറയാൻ കഴിയത്തില്ല. പരമാർത്ഥാനുഭവം അത് അപരോക്ഷമാണെന്നേ ഉള്ളൂ. അപരോക്ഷമായി ഓരോ ജീവനും സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞേയമായ ഒന്ന് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്നത് അജ്ഞേയമായ ഒന്നാണ്, അതിനിവിടെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു എന്നുള്ളതല്ല. അത് അപരോക്ഷമായി സദാ സ്ഥിതി ചെയ്യുന്നു. ആ അപരോക്ഷതയുടെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ശാസ്ത്രം അതിനാണ് പ്രമാണമായിരിക്കുന്നത്, അതാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഏവം നാനാ നാമരൂപകൃത ദേഹോപാധി പ്രഭവം അനു പ്രജായന്തി തത്ര ചൈവ തസ്മിന്നേവാക്ഷരേ അപിയന്തി ദേഹോപാധി വിലയം അനു ഡിയന്തി ഘടാദി വിലയം അനു സുഷിരഭേദാഹ. അതുകൊണ്ട് നാനാ നദേഹ ഉപാധി പ്രഭവം അനു പ്രജായന്റെ, ഈ നാനാരൂപത്തിലുള്ള ദേഹ ഉപാധികൾ മനുഷ്യനായും പക്ഷിമൃഗാദികളായും അതിൽ തന്നെ സ്ത്രീയായും പുരുഷനായും അതിൽ തന്നെ അവസ്ഥാഭേദങ്ങളോടുകൂടി യുവായും വൃദ്ധനായുമുള്ള ഈ നാമരൂപ ഉപാധി ഭേദങ്ങൾ ഇവിടെ സർവത്ര ഭേദമാണ്. ബാഹ്യമായി അഭേദമില്ല, ഭേദമേ ഉള്ളൂ. ഒന്ന് ആ ദൈവസൃഷ്ടമായ ഭേദം. ആ ഭേദത്തിൽ ആ ജീവൻ സംതൃപ്തനാകാത്തതുകൊണ്ട് അവൻ അവന്റെ മനസ്സുകൊണ്ട് ഭേദങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഭേദം അനന്തമായി തുടരുന്നു. ഈ ഭേദങ്ങളെല്ലാം എന്താണ്? ഇതിന്റെ പ്രഭവത്തിൽ നിന്ന് പ്രകടമാകുന്നതാണ്. ആ പരമാത്മാവാകുന്നതിന്റെ പ്രഭവസ്ഥാനം അവിടെ നിന്ന് പ്രകടമാകുന്നു. പ്രകടമായി ഭേദം നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നത് പോലെ തന്നെ തത്ര ദൈവ തസ്മിന്നേവാക്ഷരെ അപിയന്തി. എവിടെ നിന്നാണ് ഇത് പ്രകടമാകുന്നത്? അവിടെ തന്നെ ഇത് വിലയിക്കുന്നു. നിങ്ങൾ അപിയന്തി ദേഹ ഉപാധി വിലയം അനുണീയന്തി. പ്രകടമാകുന്നിടത്തേക്ക് ഇത് വിലയിക്കുന്നു. സുഷുപ്തിയിൽ അത് വിലയിക്കുന്നു. മരണത്തിൽ അവന്റെ ബോധത്തിൽ നിന്നത് വിലയിക്കുന്നു. മുക്തിയിൽ അത് വിലയിക്കുന്നു. പ്രളയത്തിൽ അത് വിലയിക്കുന്നു. ഇങ്ങനെ എവിടെ നിന്നാണോ ഈ ഭാവങ്ങളെല്ലാം പ്രകടമാകുന്നത് അത് അവിടേക്ക് തന്നെ വിലയിക്കുന്നു. ആത്യന്തികമായി അതുകൊണ്ട് പരമാർത്ഥ സാക്ഷാത്കാരം കൊണ്ട് ഇതവിടെ വിലയിക്കുന്നു. ഇപ്പോൾ വിലഭേദം ഇവിടെ നിൽക്കുന്നു, ഭേദമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതിനുദാഹരണം പറയുന്നു, ആകാശത്തിൽ നിന്ന് പ്രകടമായി, ഭൂതാകാശത്തിൽ നിന്ന് പ്രകടമാകുന്ന ഓരോ വസ്തുക്കളും മാറി മാറി അവിടേക്ക് തന്നെ വിലയിക്കുന്നു. വിലയിക്കുമ്പോൾ അതിൻ്റെ വ്യക്തിഭാവം നഷ്ടപ്പെടുന്നു. അതുപോലെ ഈ ജീവനെ സംബന്ധിച്ചും ജീവന്റെ വ്യക്തിഭാവം, ആ ജീവഭാവം അത് വിലയിക്കുന്നു. പലതരത്തിലും വിലയിക്കും. തത്വജ്ഞാനം കൊണ്ട് സർവഭാവങ്ങളും വിലയിക്കുന്നു. ഒരുവനെ സംബന്ധിച്ച് തത്വജ്ഞാനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു? എന്നിൽ വിലയിക്കുന്നു, ഞാൻ ശേഷിക്കുന്നു. വീണ്ടും എന്നിൽ നിന്ന് പ്രകടമാകുന്നു. തത്വജ്ഞാനത്തിൽ അങ്ങനെയല്ല. തത്വജ്ഞാനത്തിൽ എന്നിലും നിന്നിലും സർവത്ര അത് വിലയിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ ഞാനും നീ എന്നുള്ള ഭേദമോടെ ഇല്ല. ഉറക്കത്തിലങ്ങനെയല്ല, ഞാൻ ഉറങ്ങുന്നു, നീ ഉണർന്നിരിക്കുന്നു. തത്വജ്ഞാനത്തിൽ അങ്ങനെയല്ല. ഞാനും നീയും എന്നുള്ള ഭേദത്തെ നിഷേധിച്ചുകൊണ്ട് അത് സർവത്ര വിലയിക്കുന്നു. അവിടെ പിന്നെ ഞാൻ മുക്തൻ നീ ബദ്ധൻ അങ്ങനെയില്ല. അവിടെ ആ ഏകാത്മഭാവത്തെ സ്ഥിരിക്കുന്നു. അവിടെ സർവമുക്തിയാണ്. എന്തുകൊണ്ട്? സർവവും ഏകമായതുകൊണ്ട് ഏകമുക്തി ഫലത്തിൽ സർവമുക്തിയാണ്. അതാണ് പരമാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിന് ദൃഷ്ടാന്തം പറഞ്ഞു. ആകാശത്തിൽ എങ്ങനെയാണോ ഓരോന്നും വിലയിക്കുമ്പോൾ ഭേദം നഷ്ടപ്പെടുന്നത് അതുപോലെ, ആകാശസ്യ സുഷിര ഭേദ ഉത്പത്തി പ്രളയ നിമിത്തം ഘടാധിപാധികൃതമേവ തദ്വത്. ആകാശത്തിലെ ഭേദങ്ങൾ എന്താണ്? സുഷിരഭേദ ഉത്പത്തി പ്രളയങ്ങളെല്ലാം ഉപാധികൃതമാണ്, വസ്തുകൃതമാണ്. വസ്തുക്കൾ പ്രകടമാകുന്നു, ഭേദം അനുഭവപ്പെടുന്നു. അതുപോലെ ഇവിടെ ഓരോ ശരീരങ്ങൾ പ്രകടമാകുന്നു. ആ ശരീരത്തിനോട് തദന്വയപ്പെട്ട് ആ പരമാത്മാവ് തന്നെ ഭേദത്തെ അനുഭവിക്കുന്നു. അതാണ് ഒരേ ഒരു പരമാത്മ തത്വം തന്നെ സർവജ്ഞനും സർവശക്തനും ആയിരുന്നുകൊണ്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് യാതൊരു ഭേദമില്ലാതെ അതേ പരമാത്മ തത്വം തന്നെ ഈ ജീവശരീരത്തോട് താതാത്മ്യപ്പെട്ടിട്ട് അല്പജ്ഞനും പരിച്ഛിന്നനുമായിരിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ രണ്ടില്ല. തത് സൃഷ്ട്വാ തദൈവ അനുപ്രാവിശ, സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ പ്രവേശിച്ചു എന്നാണ്. ആ സൃഷ്ടിച്ചവൻ തന്നെ ഈ സൃഷ്ടിയുടെ ദോഷത്തെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഈ സൃഷ്ടിയുടെ ഗുണത്തെ അനുഭവിക്കുന്നത്. അതിന് ആ സൃഷ്ടാവല്ലാതെ മറ്റൊരാളല്ല, ആ സൃഷ്ടാവ് തന്നെയാണ്. അതാണ് സൃഷ്ട തദേവ, അത് തന്നെ പ്രവേശം ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ്. രണ്ടാമതൊരാളല്ല. രണ്ടാമതൊരാളെന്ന് വന്നാൽ അവിടെ ഭേദം വരും, ജീവാത്മ പരമാത്മ ഭേദം വരും. അതങ്ങനെയല്ല, അത് തന്നെയാണ്. പക്ഷെ വിരുദ്ധ സ്വഭാവങ്ങളോടുകൂടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നു, അങ്ങനെ നേരെ വിപരീതമായും മറ്റൊരു ഭാഗത്ത് അല്പജ്ഞനും പരിചിന്നനുമായിരിക്കുന്നു, ഭാവത്തിലിരിക്കുന്നു. അതെന്താണ്? ഉപാധികൃതമേവ. ഭാഷ്യകാരൻ പറയുന്നു അതിന് ഉപാധികൃതമാണ്. ഉപാധിയിലാണ് ആ ഭേദങ്ങൾ വരുന്നത്, പരമാർത്ഥ വസ്തുവിലല്ല. തദ്വ അക്ഷരസ്യാപി നാമരൂപകൃത ദേഹ ഉപാധി നിമിത്തമേവ ജീവ ഉത്പത്തി പ്രളയ നിമിത്തത്വം. അവൻ പറയുന്നു അക്ഷരൻ, അക്ഷരപുരുഷൻ, ആ പരമാത്മാവ്, അതിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്, ജീവഭാവങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ? നാമരൂപകൃത ദേഹോപാധി നിമിത്തം, ഉപാധികളെ കൊണ്ട് ഈ ഭേദം സംഭവിച്ചിരിക്കുന്നു. സാത്വികയായ സാത്വിക ഗുണ പ്രധാനിയായിരിക്കുന്ന ആ മായ, ആ മായ ശക്തിയുടെ ഉപാധിയിൽ അതേ തത്വം തന്നെ, ഒരേ ഒരു തത്വം തന്നെ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നു. ആ മാലിന്യം നിറഞ്ഞ അവിദ്യാരോപിണിയായ പ്രകൃതിയുടെ സ്വാധീനത്തിൽ അതേ തത്വം തന്നെ ജീവനായി അല്പജ്ഞനായും ഇരിക്കുന്നു. ഉപാധികളെല്ലാം വിട്ടതായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകമായ തത്വം തന്നെ, ആ തത്വം തന്നെയാണ് ഈ ഉത്പത്തി പ്രളയങ്ങൾക്ക് നിമിത്തമായിരിക്കുന്നത്. ഇവിടെ അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തത്തിലൂടെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്, വളരെ യുക്തിയുക്തമായിട്ട്. അതുകൊണ്ട് ഇവിടെ പറയും ചിദ്രൂപത്വ വിശേഷ ജീവാന സ്വത്വ ബ്രഹ്മത്വമേവ. ചിദ്രൂപത്വ വിശേഷ, ചിദ്രൂപത്വം എന്ന് പറയുന്നത് ആ ജീവനിലും ഈശ്വരനിലും ഒരു മാറ്റവും, രണ്ടും ചിത് സ്വരൂപം തന്നെ, സത് സ്വരൂപം തന്നെ, രണ്ടും ആനന്ദ സ്വരൂപം തന്നെ, അതിലൊരു മാറ്റവുമില്ല. ഓരോ ജീവനും ആ ഈശ്വരൻ തന്നെ, അതിൽ മാറ്റമില്ല. മാറ്റമുള്ള വിഷയങ്ങളുണ്ടവിടെ, ആ മാറ്റത്തെയാണ് നമ്മൾ പറയുന്നത്, ഒരിടത്ത് അല്പജ്ഞത മറ്റൊരിടത്ത് സർവജ്ഞത എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കും അദ്വൈതി ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ടോ? അദ്വൈതിയാണ് പറയുന്നത് എന്താണ്? ഒരു ഭാഗത്ത് അത്മജ്ഞതയും മറ്റൊരു ഭാഗത്ത് സർവജ്ഞതയും ഉണ്ടെന്ന്. ഉപാധി ഭേദത്തെ അംഗീകരിക്കുന്നു, സർവജ്ഞനായ ഈശ്വരനെയും അദ്വൈതി അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പരമാർത്ഥം പറയുന്നു, ജീവൻ പരമാർത്ഥത്തിൽ ആ പരനോട് ഏകീഭവിച്ചു തന്നെ ഇരിക്കുകയാണ്, ഏകീഭൂതനാണ്. എന്തുകൊണ്ട്? ആ പരൻ ഏകനാണ്, അത് ഏകനാണ്. പരൻ ഏകനാണെങ്കിൽ, ആ പരനാണ് ഈ സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണക്കാരനെങ്കിൽ, തീർച്ചയായും ജീവൻ ആ പരനോട് ഏകീകരിച്ചിരുന്നേ പറ്റൂ. ഈശ്വരൻ എന്തിനെ ആശ്രയിച്ച് സൃഷ്ടിച്ചു? ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നമായ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, കുലാലൻ അതായത് കുടമുണ്ടാക്കുന്നയാള്, മൺപാത്രം ഉണ്ടാക്കുന്നയാള് തന്നിൽ നിന്ന് ഭിന്നമായ മണ്ണിനെ ഉപയോഗിച്ച് വസ്തുക്കളെ സൃഷ്ടിച്ചതുപോലെ ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നമായ എന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടി നടത്തിയെന്ന് വന്നു കഴിഞ്ഞാൽ ഈശ്വരന് സാപേക്ഷത്വം വരും. ഈശ്വരൻ പരിച്ഛന്നനും അല്പജ്ഞനുമാണെന്ന് വരും, കാരണം മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വന്നു. അത് പറയാനില്ല. ഈശ്വരൻ സർവജ്ഞനും, അങ്ങനെ സ്വീകരിച്ചാൽ എന്തോ, കാരണം ഈ പ്രപഞ്ചത്തെ സർവജ്ഞനും സർവശക്തനുമായ ഒരുവനെ, ഒരു തത്വത്തിനെ സൃഷ്ടിക്കാൻ പറ്റും. അല്പജ്ഞന് സാധ്യമല്ല. കാരണം കൊണ്ട് ഈശ്വരനെ സർവജ്ഞനും സർവശക്തനുമായി അംഗീകരിക്കുന്നു. അതിൽ നിന്ന് സൃഷ്ടിച്ചത് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ട് അല്ല എങ്കിൽ, മുമ്പ് പറഞ്ഞതുപോലെ ലൂത ദൃഷ്ടാന്തം, അതുപോലെ എന്താണ്, തന്നിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പോ സൃഷ്ടി തനിക്ക് അന്യമല്ല എന്ന് വരും. സർവജ്ഞനായ ഈശ്വരന്റെ സൃഷ്ടി തനിക്ക് അന്യമല്ല. തനിക്ക് അന്യമല്ലെങ്കിൽ ആ ജീവസൃഷ്ടമായിരിക്കുന്ന, ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ജീവൻ, അത് ഈശ്വരൻ തന്നെയാണ്, അന്യമല്ല. ഇവിടെ അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം? അത് ആ പരമാത്മാവ് തന്നെയാണോ? അതേ പറയുന്നുണ്ട് ഇവിടെ, ജീവാത്മ പരമാത്മേകത്വം. അതാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം. അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് അതെങ്ങനെ സംഭവിക്കും, സത്യമായി കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും, ഈശ്വര തത്വത്തിൽ നിന്ന് വേറിട്ടൊരു സത്വം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും, അതിനുവേണ്ടി പറയുന്ന എന്താണോ, ഈശ്വര തത്വത്തിൽ നിന്നും ഭിന്നമായി എന്തെങ്കിലും ഒരു തത്വമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൽപ്പന മാത്രമാണ്. ഒന്നും ഈശ്വര തത്വത്തിൽ നിന്ന് അന്യമല്ല. ഏകത്വമാണ് പരമാർത്ഥം. പരമാർത്ഥം, പരമാർത്ഥമല്ലാത്തതിന് എല്ലാം മിഥ്യയെന്ന് പറയുന്നു. അങ്ങനെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജഗത് മിഥ്യാത്വത്തെ പറയുന്നത്. അത് മുഖ്യമായ കാര്യമല്ല. അതാണ് ഇവിടെ ഈ മന്ത്രത്തിൽ ചെയ്യുന്നത്. തദേത സത്യം യഥാ സുദീപ്താ താവകാ നിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവ സ്വരൂപാഃ യഥാക്ഷരാൻ ദ്വിധാ സൗമ്യഭാവാ പ്രജായന്തേ തത്ര ചൈവാപിയന്തി യേതസ്മാൻ ജായതേ പ്രാണോ. ദിവ്യോ ഹ്യമൂർദ്ധ പുരുഷഃ സബാഹ്യഭ്യന്തരോ ഹ്യജഃ അപ്രാണോ ഹ്യമനാശുദ്ധോ യക്ഷരാത് പരതപരാ.